പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും വിറകുപോലെ തീയ്ക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനമയച്ചു, അത് ഇസ്രയേലിന്മേൽ വീണുവിരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും. എന്നിങ്ങനെ ദമ്പത്തോടും ഹൃദയഗർവത്തോടും കൂടെ പറയുന്ന എഫ്രയീമും ശമര്യ നിവാസികളുമായ ജനമൊക്കെയും അതറിയും. അതുകൊണ്ട് യഹോവ രസീന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കിവിട്ടിരിക്കുന്നു. അരാമ്യർ കിഴക്കും ഫിലിസ്തീർ പടിഞ്ഞാറും തന്നെ അവർ ഇസ്രയേലിനെ വായ്പിളർന്ന് വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവങ്കിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രയേലിൽ നിന്ന് തലയും വാലും പനംപട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കയില്ല, അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവനെ കരുണ തോന്നുകയുമില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു, എല്ലാവായും ഭോഷത്വം സംസാരിക്കുന്നു. ഇത് എല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെയും മുള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു, പുകത്തൂണുകളായി ഉരുണ്ടുപൊങ്ങും. സൈന്യങ്ങളുടെ ഹോവിയുടെ കോപം നിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു, ജനമും തീക്കേരയായിരിക്കുന്നു. ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല, ഒരുത്തൻ വലഭാഗം കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടതുഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല. ഓരോരുത്തൻ താൻ താന്റെ ഭുജത്തിന്റെ മാംസം നിന്നു കളയുന്നു, മനശ്ശെഫ്രയീമിനെയും എഫ്രയീം മനശ്ശെയെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുവാനും എന്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായിത്തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയേ ഉള്ളൂ. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു. ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും. എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളവാനും തന്നെ. അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്, തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ചു കളയുവാനും അത്രേ അവന്റെ താല്പര്യം. അവൻ പറയുന്നത്, എന്റെ പ്രഭുക്കന്മാരൊക്കെ എന്റെ രാജാക്കന്മാരല്ലയോ? കൽനോ കർക്കേമീസിനെ പോലെയല്ലയോ? ഹമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ? ചമരിയ ദമ്മശേക്കിനെ പോലെയല്ലയോ? യെരുശലേമിലും ചമരിയയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങളുണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യം അതിന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ, ഞാൻ ചമരിയോടും അതിലെ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശ്ശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയും സന്ദർശിക്കും. എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്യും. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതിയുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നുകളയും പരാക്രമിയെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതിയുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവഭൂമിയെയും കൂട്ടിച്ചേർത്തു. ചെറുകോനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചെലക്കുകയോ ചെയ്യുവാനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടിപൊക്കുന്നത് പോലെയും മരണമില്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവന്റെ പുഷ്ടന്മാരുടെ ക്ഷയം അയക്കും. അവന്റെ മഹത്വത്തിന്റെ കീഴെ തീ കത്തും പോലെ ഒന്ന് കത്തും. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അവൻ അവന്റെ കാട്ടിന്റെയും തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹിദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നതുപോലെ ഇരിക്കും. അവന്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലനെ അവയെ എണ്ണി എഴുതാം. അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗ്രഹത്തിന്റെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങിവരും. ചെയാർ യാശൂബ് യാക്കോവിന്റെ ശേഷിപ്പ് വീരനാ ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരും. ഇസ്രായേലെ നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങിവരും. നീതിയെ പ്രവഹിക്കുന്നതായോ ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് യഹോവയായ കർത്താവ് സർവഭൂമിയുടെ മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ലി ചെയ്യുന്നു. സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, അശ്ശൂർ വടി കൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രയീമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നു പോകും. ഓറേബ് വാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാന്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ അവന്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും. അവൻ തന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും. മിസ്രയീമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അവൻ അയ്യാത്തിലെത്തി മിഗ്രോനിൽ കൂടി കടന്നു. മിക്മാശിൽ തന്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു. അവർ ചുരം കടന്നു. ഗേബേൽ രാപാർത്തു. റാമ നടുങ്ങുന്നു. ശൗലിന്റെ ഗിബയ ഓടിപ്പോയി. ഗല്ലീം പുത്രി ഉറക്കം നിലവിളിക്ക. ലയേശെ ശ്രദ്ധിച്ചു കേൾക്ക. അനാഥോത്തെ ഉത്തരം പറയുക. മദ്മേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു. ഗബി നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു. ഇന്ന് അവൻ നോബൽ താമസിക്കും. എരിശലേങ്കിരിയായ സിയോൻ പുത്രയുടെ പർവ്വത്തിന് നേരെ അവൻ കൈ കുലുക്കുന്നു. സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചുകളയും. പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും. ലെബാനോനും ബലവാന്റെ കയ്യാൽ വീണുപോകും. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുള്ളി പോലെ ആട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ ബോധത്തിൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി അവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി പേരായവനെ ജാതികളിൽ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രയീമിൽ നിന്നും പത്രോസിൽ നിന്നും ഗോശിൽ നിന്നും ഏലാമിൽ നിന്നും ചിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രയേലിന്റെ ദുഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഒരുമിച്ച് ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. എഫ്രീമിന്റെ അസൂയ നീങ്ങിപ്പോകും. യഹൂദയെ സഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. എഫ്രീം യഹൂദയോട് അസൂയപ്പെടുകയില്ല, യഹൂദ എഫ്രീമിനെ അസൂയപ്പെടുത്തുകയുമില്ല. പാറിക്കുമോ ശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു. അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസയെ ജനിപ്പിച്ചു. ആസ യോശഫാത്തിനെ ജനിപ്പിച്ചു. യോശഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസ്യാവെ ജനിപ്പിച്ചു. ഉസ്യാവ് യോഥാമിനെ ജനിപ്പിച്ചു. യോഥാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനശ്ശെയെ ജനിപ്പിച്ചു. മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. യോശിയാവ് യോഫിന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യോഫിന്യാവ് ശെയ്ത്തിയേലിനെ ജനിപ്പിച്ചു. ശെയ്ത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു. അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം ആസോറിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലീഫൂദിനെ ജനിപ്പിച്ചു, എലീഫൂദ് എലിയാസാരെ ജനിപ്പിച്ചു, എലിയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ ജോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്നു എന്തോ. അവിടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫ് എന്റെ ഭാര്യയായ മറിയെ ചേർത്ത് ഉൾവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. ബാരക്കുമോർ ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ 26 മുതൽ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നശിച്ചിരുന്ന കന്യകയുടെ അടുക്കലയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കലെടുത്തിയെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടേ എന്ന് പറഞ്ഞു. അവൾ ആ വാക്കു കേട്ട് ഭ്രമിച്ചു, ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവാവിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിനെ നീക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്തിന്റെ ശക്തി നിന്റെ മേൽ നെല്ലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാർത്തി എലിസബേത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മറ്റി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം, ദൈവത്തിന് ഒരു കാര്യം സാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകൾ മറിയ എഴുന്നേറ്റ് മലനാട്ടിലൊരു ഹൃദയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു എന്നു. വീട്ടിലെത്തി എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്നന എലിസബേത്ത് കേട്ടപ്പോൾ പിള്ളവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ആ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശുദ്ധിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അള്ളി ചെയ്തതുപോലെ അബ്രഹാമിനോന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസത്തോളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്തിനെ പ്രസവിപ്പാനുള്ള കാലം കഴിഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു. നേൾക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവന് സക്കരിയാവുന്ന പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല, അവന് യോഹന്നാനന്റെ പേരിടേണമെന്ന് പറഞ്ഞു. അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവനെ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നെന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്തുപലക ചോദിച്ചു. അവന്റെ പേർ യോഹന്നാനെന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായിൽ നാവം തുറന്നു. അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സക്കരിയാ പരിശുദ്ധാത്മാ നിറഞ്ഞവനായി പ്രവേശിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അല്ലി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്നും നമ്മെ പയക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. നീയോ പൈതലേയത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കും വരെ മരുഭൂമിയിൽ ആയിരുന്നു. പറിക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ തമ്പുരാൻ ദാനമായി തന്നു എന്നുള്ള ഒരു ഓർമ്മ താഴ്മയോട് സന്നിധിയിൽ എടുത്തു വരുവാനും ശിരസുകളെ നമിച്ച് നന്മയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടവരണമേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ എല്ലാ കൃപകളും ദൈവം ചൊരിയട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിന് നേതൃത്വം നൽകി ചെയ്ത പിതാക്കന്മാരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. പ്രാർത്ഥനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും മാമനച്ചൻ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് വി പ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാത്യൂസ് ജോണച്ചൻ, നമ്മൾക്ക് ബീനോ അച്ഛൻ എന്ന സ്നേഹത്തോട് വിളിക്കുന്ന മാത്യൂസ് ജോണച്ചൻ അച്ഛനാണ് ഇന്നത്തെ ഈ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. അച്ഛന് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം ആത്മീയ ഉന്മേഷത്തിനും ആത്മീയ ഊർജം പകരുന്നതിനും ദൈവത്തെ ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി 231-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുന്നു. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യരാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാടുമുതരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാജ. എല്ലാ സ്നേഹത്തിലും ഏറ്റം യോഗ്യനാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാടുമുപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാജ. എന്റെ സൃഷ്ടാവ യക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാ, മുഴുവാനമോടയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മാഹിയിൽ. എന്റെ സൃഷ്ടാവ ദൈവ എന്റെ സൃഷ്ടാവ രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാ, മുഴുവാനമോടയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മാഹിയിൽ. എല്ലാ സ്നേഹത്തിലും ഏറ്റം യോഗ്യനാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാടുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. വല്ല പാപത്താലെ നിന്നെ ദ്രോഹിച്ചിട വല്ലഭാനുവദിക്കരുതേ, നിന്നോടെളിയോനേറ്റം ചെയ്യുന്നതിനു മുൻപ് നഷ്ടമാക്കിടമാകിലവും ഞാൻ. വല്ല പാപത്താലെ നിന്നെ ദ്രോഹിച്ചിട വല്ലഭാനുവദിക്കരുതേ, നിന്നോടെളിയോനേറ്റം ചെയ്യുന്നതിനു മുൻപ് നഷ്ടമാക്കിടമാകിലവും ഞാൻ. എല്ലാ സ്നേഹത്തിലും ഏറ്റം യോഗ്യനാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിജ ഞാൻ. പിതാവിനും പുത്രനും ശുദ്ധുള്ള റൂഹായിക്കും സ്തുതി, ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തുതുങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തുതുങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തുതുങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ ഞങ്ങളെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുഷ്ടതാവേ നിനക്ക് സ്തുതി. ഭാവികളായ നേടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയാരാജാവേ നിനക്ക് സ്തുതി. ഭാവിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ദുരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടമനസ്സിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവായ യേശു മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക അറിയാമേ നമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തീരുന്നവനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
പാറയ്ക്കുമോ സ്രോഹായമായ സത്യമുള്ള ഏകദൈവമേ,
ജനനത്തിന്റെ നാളിന്റെ ബഹുമാനത്തിനും ആഘോഷത്തിനും വേണ്ടി ഭക്ഷണ സുഖത്തെ വെടിഞ്ഞ് ഞങ്ങൾ ആചരിക്കുന്ന നോമ്പിനെ ദുഷ്യന്മാരുടെ കാഴ്ചകളെ പോലെ നീ കൈക്കൊള്ളണമേ. ഭക്ഷണം മൂലം ഞങ്ങളുടെ മേൽ അധികാരപ്പെട്ടവനായ ആകൽക്കറത്തായി ജയിപ്പാൻ നോമ്പ് തോൽക്കാത്ത ആയുധമായി നിന്റെ ഏകപുത്രനായ ഞങ്ങളുടെ രക്ഷ ഏകൻ ഏകരക്ഷകൻ ഞങ്ങൾ കേൾപ്പിച്ചു തന്നിരിക്കുന്നതിനാൽ രക്ഷാകരമായ ജനന പെരുന്നാളിലേക്ക് നോമ്പ് എന്ന വലിയ ആയുധം ധരിച്ചുകൊണ്ട് ഞങ്ങളോടുന്നു. ഞങ്ങളെ ആക്രമിച്ച് വീഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങളോട് കഠിന യുദ്ധം ചെയ്യുന്ന ദുഷ്ടശത്രുവിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും കരുണയോടെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവമേ ഞങ്ങൾ ബലഹീനരാകുകൊണ്ട് ഞങ്ങളുടെ നോമ്പ് നമസ്കാരങ്ങളും ബലഹീനമുള്ളവയും കുറ്റമുള്ളവയും ആകുന്നു. എങ്കിലും ഞങ്ങൾ നിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരും നിന്റെ കൈവേലയും ആകുന്നു എന്നുള്ളതിനെ ഓർത്ത് ഞങ്ങളുടെ നോമ്പിനെയും നമസ്കാരങ്ങളെയും കൃപയോടെ കൈക്കൊള്ളണമേ. മനുഷ്യാവതാരത്തിന് നിന്റെ ഏകപുത്രനെ അയപ്പാൻ തക്കവണ്ണം നിനക്ക് ഞങ്ങളോട് കരുണയുണ്ടായെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷകളുടെ കുറ്റങ്ങളെ പോക്കുവാനും പാപങ്ങളെ മോചിപ്പിക്കുവാനും നിന്റെ മഹാകരുണയെ തടുപ്പാൻ യാതൊന്നിനും കഴിയുന്നതല്ലോ. മഹാസമുദ്രത്തിലൊരു തുള്ളി ചെളി പോലെയല്ലാതെ നിന്റെ മഹാകരുണയുടെ മുമ്പിൽ ഞങ്ങളുടെ പാപങ്ങൾ എന്തുള്ളൂ? ദൈവമേ ഞങ്ങൾ നിന്റെ കരുണയെ കൈക്കൊണ്ട് പാപമോചനം ലഭിച്ചവരായി ഞങ്ങളുടെ രക്ഷിതാവിന്റെ ജനന പെരുന്നാളിൽ മാലാഖമാരുടെ കൂടെ നിന്നെ സ്തുതിച്ചു പുകഴ്ത്തുവാനും ആട്ടിടയന്മാരുടെ കൂടെ അത്ഭുതങ്ങൾ കാണുവാനും ഞങ്ങളോടുള്ള നിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ ഏകപുത്രനെയും സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ നോമ്പാലും നമസ്കാരത്താലും അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകുന്നതല്ലെന്ന് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഞങ്ങളുടെ വൈരിയായ സാത്താനെ ഓടിച്ച് പുറത്താക്കുവാൻ വേണ്ടി നോമ്പിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഈ നോമ്പ് ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കണമേ. സാത്താന്റെ അടിമയിൽ നിന്ന് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ വിടർത്തിയെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം പിന്നെയും അവന്റെ അടിമത്തിൽ പെട്ടിപ്പോയിരിക്കുന്നു. അയ്യോ നോമ്പ് മൂലം ഈ അടിമയിൽ നിന്ന് രക്ഷപ്പെട്ട് ജനന പെരുന്നാളിൽ ഹൃദയപൂർവ്വം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. തന്റെ സ്വന്തം നീതിയാൽ രക്ഷിക്കപ്പെടുന്നവരുവനും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നോമ്പിലോ നമസ്കാരത്തിലോ അല്ല, നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ദൈവമേ ഞങ്ങളെ കൈവിട്ട് കളയരുതേ. കർണിയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. സന്തോഷത്തിന്റെ പെരുന്നാളിൽ ഞങ്ങൾ ദുഃഖിപ്പാൻ ഇടയാവുകയും വരുത്. ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ഭക്ഷണപാനീയങ്ങളാലും പുറമെ മാത്രമല്ല ദുർവിചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും സകല പാപങ്ങളെ നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളെയും ഭരിച്ച് ദൈവികാഭരണങ്ങളെ അണിഞ്ഞുകൊണ്ട് അകമേയും പുറമേയും ദൈവേഷ്ടപ്രകാരം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, നാമത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവസന്നിധിയിലായിട്ട് ഇപ്പം ദൈവം വീണ്ടും നമുക്ക് അവസരവും ആരോഗ്യവും തന്നതിൽ നമുക്ക് ദൈവവും പാകെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ, അതിന്റെ ശ്രേഷ്ഠമായ അനുസ്മരണത്തെ വീണ്ടും ആഘോഷിക്കാൻ തക്കവണ്ണം ആ ഒരുക്കത്തിന്റെ ഒരു കാലഘട്ടമായി നോമ്പ് ആരംഭിക്കുകയാണ് ഇന്നത്തെ ദിവസം. ആമുഖമായി എല്ലാവരോടും നോമ്പ് നോക്കണം എന്ന് ഈ സമയത്ത് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ആഴമായ അയാളത്തിന്റെ ഒരു പ്രതീകമാണ്, ആ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് നോമ്പ് ഉപവാസവും. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ തിരുജനന പെരുന്നാളിന്റെ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ കൊണ്ടാടുമ്പോൾ അതിനൊരു വിസ്താരമായിട്ട് നമ്മൾ കരുതാതെ എന്റെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിക്കും കുടുംബജീവിതത്തിന്റെ സമാധാനത്തിനും എന്റെ സാമൂഹിക ജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്കും ഒക്കെ അത് പര്യാപ്തമാകും എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. 27-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്നെന്റെ ഹൃദയം പറയുന്നു. ഒരുപക്ഷെ ഹൃദയം നമ്മളോട് സംസാരിക്കട്ടെ. ഈ നോമ്പ് അനുഷ്ഠിക്കുവാനും ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ച് ഒരു ലോകത്തിൽ ആ മുഖം ആ കണ്ട അന്വേഷിച്ച മുഖം നേരാമുഖം കണ്ടുകൊണ്ട് രാപ്പകൾ സ്തുതി പാടാൻ പറ്റുന്ന ഒരു സാധ്യതയിലേക്ക് നമ്മളെ ആത്മീയമായി വളർത്തുവാൻ ഈ ദിനങ്ങളിലെ നമ്മുടെ ഈ പ്രാർത്ഥനകളും നോമ്പനുഷ്ഠാനങ്ങളും ഒക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും. നമുക്കറിയാം ഓരോ പ്രഭാതങ്ങളും പലപ്പോഴും നമ്മൾ ഉണരുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണെന്നുള്ള കാര്യം. കോവിഡ് അതിന്റെ പല രൂപത്തിലും ഭാവത്തിലും പ്രപഞ്ചത്തെ പിടിച്ചുലയ്ക്കുന്നു. ഒരു ഘട്ടത്തില് മനുഷ്യരാശി നിലനിൽപ്പിനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ഭയത്തോടുകൂടി അലഞ്ഞു ഓടുന്ന ഒരു ഘട്ടത്തിലാണ്. വാർത്തകൾ പല രൂപത്തിലും പല ഭാവത്തിലും വരുന്നുണ്ട്. അതിന്റെ മൂന്നാം തരംഗം അതിശക്തമായി പല സ്ഥലങ്ങളിലും രൂപപ്പെട്ടു വരുന്നു. അതിനെ തടുക്കാൻ ഇതുവരെയുള്ള വാക്സിനോ മറ്റ് ഒന്നിനും സാധിക്കത്തില്ല എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ ചിലയിടത്തൊക്കെ പറയുന്നു അതല്ല, അതത്ര ഭയാനകമൊന്നുമല്ല. അങ്ങനെ പലരും പല രൂപത്തിലും ഭാവത്തിലുമുള്ള നിർദ്ദേശങ്ങളും ഒക്കെയാണ് നമുക്ക് നൽകുന്നത്. എന്തുതന്നെയാണെങ്കിലും ഇതിന്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവയൊക്കെ അവഗണിച്ച് എന്റെ നാഥനറിയാതെ എന്റെ സ്വർഗത്തിലെ അപ്പനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് മനസ്സ് നിരാശപ്പെടുത്താതെ മനസ്സിനെ സങ്കീർണതപ്പെടുത്താതെ ഇതിനൊക്കെ അപ്പുറം അതിജീവിച്ച് ഇതിന്റെയൊക്കെ മധ്യത്തിലും സന്തോഷത്തിലും സമാധാനം കണ്ടെത്തുവാനും അല്ലെങ്കിൽ മരണമാണെങ്കിൽ പോലും ആ മരണത്തിനും സന്തോഷത്തിന്റെ രുചി പകരുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കി തീർക്കുന്ന അരുമനാഥന്റെ സന്നിധിയിൽ ഭക്തിയോടും വിശുദ്ധിയോടും നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കാനും ക്രമീകരിക്കാനും ഒക്കെ ഈ ജനങ്ങള് നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് ബാലസേറിയയില് പർപ്പമസയിൽപ്പെട്ട ഒരു സഹോദരൻ മറ്റാരുടെയോ ക്രൂരമായ വിനോദത്തിന് വേട്ടയാടക്കപ്പെട്ട് വെടിയേറ്റ് മരിച്ച ആ ഒരു ഞെട്ടല് മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പേ അതിഭീകരമായ മറ്റൊരു ദുഃഖത്തിനും ഇന്ന് മലയാളി സമൂഹം ശ്രദ്ധിക്കുകയാണ്. 10-18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ വെടിയേറ്റ് മരിച്ച ഒരു സംഭവം, അലാബമയില് ഒരു പെൺകുട്ടി വെടിയേറ്റ് മരിച്ച സംഭവം, ഒരുപക്ഷെ ഈ ദിനങ്ങളിലൊക്കെ മനുഷ്യ സമൂഹത്തെ ഒരുപാട് ഞെട്ടിക്കുന്ന, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തെ ഒരുപാട് ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിക്കൂടുന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ കുടുംബം സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കത് കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിച്ച എന്റെ പഴയ ഡാലസ് സെന്റ് തോമസ് ഇടവകയുടെ ഒരു സഹോദരിയുടെ പുള്ളിക്കാരുടെ സഹോദരിയുടെ ഒരു മകളാണ് ഈ മരണപ്പെട്ട പെൺകുട്ടി. കുടുംബമൊക്കെ വളരെ അതിഭീകരമായ ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ ഇങ്ങനെ കഴിയുകയാണ്. നിരന്തരം നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയുള്ള മുമ്പരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കൂടുതൽ ആശ്രയിക്കുവാനും ഈ ലോകത്തെ നമുക്ക് തിരുത്താനായിട്ടൊന്നും കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ തന്നെ താഴ്ന്നതോടുകൂടി സമർപ്പിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ മധ്യത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തതയും കൈവരിപ്പാൻ കുടുംബമായി വ്യക്തി ജീവിതമായി സഭാജീവിതമായി ഒന്ന് കടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നിങ്ങൾക്ക് സ്നേഹിക്കുന്ന വന്നിയ ബിനോശനാണ്. മാത്യൂസ് ജോണസൻ എന്ന് വിളിക്കും. അച്ഛന് കൊണ്ടുപോകുന്ന ഭദ്രാസനത്തിലെ വൈദികനാണ്. അച്ഛന് ഇതിനു മുമ്പ് അമേരിക്ക സന്ദർശിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനയെ സ്നേഹിക്കുകയും വളരെ അനുഗ്രഹീതമായ ചിന്തകൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോകുന്ന ഭദ്രാസനത്തിലെ വളരെ അനുഗ്രഹീതമായിട്ട് ഉള്ള സേവനം അച്ഛന് അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ വാഴമൊട്ടം പള്ളിയിലെ വികാരിയായിട്ട് അച്ഛന് സേവനം അനുഷ്ഠിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ബിനു അച്ഛന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്യുന്നു. ഇപ്പോൾ ശ്രീമതി മേരി ചെറിയ വിശേഷഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ബിനു അച്ഛൻ തിരുവചന ധ്യാനത്തിന് നേർക്കാൻ നൽകുന്ന ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
വിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം
ൂരാ നല്ലോരൂരെ
രക്ഷക നിന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു കർത്താവു വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോ എന്നിൽ കാതിഞ്ഞെന്നെ മറോടണ തന്റെ സങ്കേടം തീർത്തടം രക്ഷകനെ എന്നിൽ കാനിഞ്ഞെന്നെ മാവോടണ തന്റെ സങ്കേടം തീർക്കണം രക്ഷകനെ ഒന്നേശു തമ്പൂരാ നല്ലോരുരെ സകനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു ഇപ്പിട തിരുവചനത്തിൽ നിന്ന് ചെയ്യപ്പെട്ട ബിനുവശം ഞാൻ നിർവഹിക്കുന്നതാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ഹലോ അച്ഛാ അച്ഛാ കേൾക്കാമല്ലോ ഹലോ
ബിനുവച്ച കേൾക്കാം
ശ്രീക ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൽ പ്രത്യേകിച്ച് സുബോറോ പ്രയറിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ വൈദിക ശ്രേഷ്ഠരെ കർത്താവിന്റെ തിരുജനനത്തിന്റെ ദിവ്യമായ സ്മരണകളിലേക്ക് നാം അടുത്തു വരുന്നതായ ഈ കാലയളവിൽ പ്രത്യേക പരിശുദ്ധ ജനന പെരുന്നാളിലേക്ക് നാം ഒരുങ്ങുന്ന നമ്മെ തന്നെ ഒരുക്കുന്ന വിശുദ്ധ നോമ്പിന്റെ വ്രത ശുദ്ധമായ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ ദിവസം ഈ ഒരു പ്രാർത്ഥന കൂടിവരവിൽ നമുക്ക് ഒന്നായി ചേരുവാൻ തക്കവണ്ണം നമുക്കൊക്കെയും ഇടയാക്കി തീർത്ത അനുഗ്രഹകരമായ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നേ ദിവസം എനിക്ക് നിങ്ങളോട് ദൈവത്തിൽ നിന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവികമായ ആ പദ്ധതിയെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവദരിദ്രൻ സന്നിധിയിൽ സമർപ്പിച്ച മറിയമ്മിന്റെ ആ ദിവ്യമായ ആ സാന്നിധ്യത്തെ നാം ഉൾക്കൊള്ളുവാൻ ഉള്ളതായ അനുഗ്രഹകരമായ ആ ചിന്തകളിലേക്ക് വിടുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, എന്നിലും നിങ്ങളിലും ഒക്കെയും ഉണ്ടാകേണ്ട ഒരു വലിയ ഭാവമാണ് വിശുദ്ധ മറിയമ്മിന്റെ ഈ ദിവ്യമായ സ്മരണയിൽ
കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഫോൺ ആരെങ്കിലും ജോയിൻ ചെയ്തവർ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തെന്നല്ലായിരുന്നു, മ്യൂട്ട് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
കേൾക്കാം കേൾക്കാം. രാജേഷ് അച്ഛാ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത്.
അച്ഛ കേൾക്കാം. രാജേഷത്തിന്റെ ഫോൺ എന്തോ കൊടുക്കുമായിരിക്കും. അച്ഛൻ സംസാരിച്ചു കേൾക്കാം.
ഓക്കെ 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 ഓക്കെ. കർത്താവിന്റെ
ഈ ഫോൺ നിങ്ങൾക്ക് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാം, എനിക്ക് മനസ്സിലാവുന്നില്ല ആർക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല.
എനിക്ക് തോന്നുന്ന രാജേഷത്തിന്റെ ഫോണിനാ കുഴപ്പം. ഞാനും പ്രാർത്ഥിച്ചു, അച്ഛൻ കേട്ടില്ല. അപ്പൊ അച്ഛന്റെ ഫോണിന്റെ കുഴപ്പം. ഇപ്പൊ ഇത് ഞങ്ങള് കേൾക്കുന്നുണ്ട്. ബിനുവച്ചന്റെ
അച്ഛന്റെ കോളിലായാലും കോൾ ചെയ്താൽ അച്ഛന്റെ ഫോണിലോട്ടായാലും കോൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ.
ബിനുവച്ച കണ്ടിന്യൂ
കർത്താവിന്റെ തിരുവതാരത്തിന്റെ ദിവ്യമായ സ്മരണയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായ ഒരു ചിന്തയാണ് ഈ ദിവസത്തെ പ്രാധാന്യത്തോടുകൂടി ഞാൻ നിങ്ങളോട് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സിദ്ധമായ ലൂക്കോസിന്റെ സുവിശേഷം 1:45 ദൈവമാതാവായ ആ ബാലിക തന്റെ വളർത്തു മാതാവ് കൂടിയായ എലിസബത്തിന്റെ അടുത്തേക്ക് കളഞ്ഞു എന്നപ്പോൾ അവിടെയുണ്ടായ ഒരു ആത്മീയ ഫല സാന്നിധ്യവും അവിടെയുണ്ടായതായ ചില അനുഗ്രഹകരമായ സംഭാഷണങ്ങളിലൂടെയും നാം കേൾക്കുന്ന ആ സംഭാഷണത്തിന്റെ അവസാനം കേൾക്കുന്ന ഒരു ഭാഗം എന്നുള്ളത് കർത്താവ് തന്നോട് അറിയിച്ചത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ്. കർത്താവ് തന്നോട് അറിയിച്ചതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവിടെ അനുഗ്രഹീതമായ സന്ദേശങ്ങൾ പലതും അവിടെ നടക്കുന്നുണ്ട്, സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ അവസാനമായി എലിസബത്ത് തന്റെ വളർത്തുമകൾ കൂടിയായ, നമുക്കറിയാം ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ച മകളാണ് അവിടെ സക്കറിയ പുരോഹിതനോട് എലിസബത്തിനോട് കൂടെ വളർന്നു വന്ന ഒരു മകളാണ് ഈ മറിയം എന്ന് പറയുന്ന കുട്ടി. അവൾ ഗർഭവതിയായി തന്റെ മാതാവ് ആയി നന്നെ ശുശ്രൂഷിച്ച വല്യമ്മച്ചി എലിസബത്ത് ഗർഭവതിയായി നടന്നപ്പോൾ സന്തോഷത്തോടെ ചെന്നപ്പോൾ ആ കൊച്ചുമകളുടെ പ്രായത്തിലുള്ള അവളെ വിളിക്കുന്നത് ദൈവത്തിന്റെ അമ്മ, എന്റെ അമ്മ, വലിയ ഭാഗ്യവരെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം കാരണം കണ്ടെത്തി പറയുകയാണ്, കർത്താവ് തന്നോടുകൂടി തന്നോട് അരുളിച്ചത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതാണ് വിശുദ്ധ ദൈവമാതാവിന്റെ ഭാഗ്യാവസ്ഥയുടെ മൂല കാരണം എന്ന് എലിസബത്ത് പറയുകയാണ്. ഈ എലിസബത്ത് ഇത് പറയുമ്പോൾ തന്നെ എലിസബത്ത് വലിയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. എലിസബത്ത് കടന്നു പോകുന്ന അവസ്ഥ നമുക്കറിയാം, നാം അതിനു മുമ്പ് വായിച്ചു കേട്ടതാണ്. സക്കറി അതെല്ലാം ലൂക്കോസിന്റെ സുവിശേഷം 1 വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. സക്കറിയ പുരോഹിതൻ ഈ ഒരു അനുഭവത്തിലൂടെ തന്നെ കടന്നു പോയതാണ്. ദൈവത്തിന്റെ അരുളപ്പാടിനെ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും കഴിയേണ്ടവൻ അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യാതിരുന്നപ്പോഴുള്ള അവസ്ഥ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എലിസബത്ത്. ആ എലിസബത്ത് ആണ് പറയുന്നത് കർത്താവ് തന്നോട് അരുളിച്ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവിടെ വലിയ വലിയ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ അരുളപ്പാടിനോട്, കർത്താവിന്റെ തിരുക്കിതങ്ങളോട് നമ്മളുടെ പ്രതികരണം അത് വളരെ ക്രിയാത്മകമായ അനുഭവങ്ങൾ നമുക്കുണ്ടാക്കും. പ്രത്യേകിച്ച് അത് പ്രത്യേക സ്ഥലങ്ങളിലാണ്. പല സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ സക്കറിയാവ് അതിന് ഉൾക്കൊള്ളുവാൻ തക്കോണം സാധിക്കാനിപ്പോൾ മറ്റൊരു ദാക്ഷിണ്യമില്ലാതെ ഒരു ശിക്ഷാവിധിയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം അതിന്റെ കാരണം എന്താണെന്ന് അറിയാം. ഈ ദൈവത്തിന്റെ ഹിതങ്ങളും ദൈവത്തെ അരുളപ്പാടുകളും അത് മനസ്സിലാക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നിയോഗിക്കപ്പെട്ടവൻ. അത് ദൈവത്തിന്റെ കർത്താവ് മലാഖ തന്നെ പറയുന്നത് നിന്റെ പ്രാർത്ഥന ദൈവദൃഷ്ടനിൽ എത്തിയിരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന മുമ്പാകെ നിൽക്കുന്ന ഗബ്രിയേൽ മലാഖയോട് ഇത് ഒരു സംശയ രൂപമായിട്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുമെന്നുള്ള ഒരു സംശയം അനുവായിട്ട് പ്രതികരിക്കുന്ന സക്കറിയാവിനോട് നൽകുന്ന പ്രതിവചനം നമുക്കറിയാം. ഇത് സംഭവ്യമാകുന്നത് വരെ നീ മൗനമായി നീ എഴുതിയ അക്ഷരം മിണ്ടാൻ പാടില്ല. എന്നാൽ ഇവിടെ ഒരു കൊച്ചു ബാലിക പെൺകുട്ടി അത് ഈ സംശയം തന്നെയാ പറയുന്നത്, ഞാനിത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അത് വളരെ വ്യക്തമായി അത് നടക്കാവുന്നതായ സാഹചര്യങ്ങളിലൂടെ അതിന്റെ സംഗതികളൊക്കെയും വളരെ വ്യക്തമായി അതിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനസ്സിലാക്കി അത് ദൈവികമായ പദ്ധതിയാണ് ഇതിലേക്ക് നടക്കാവുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി അവർക്ക് തിരുഹിതം പോലെ എന്ന് വന്ന് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ തനിക്ക് പിന്നീട് വന്ന് ഭവിക്കാവുന്നതായ മറ്റു കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അവൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് അത് മറ്റു കാര്യങ്ങളെക്കാളെല്ലാം ദൈവ തിരുഹിതത്തിന് മുമ്പാകെ തന്നെ താൻ വിധേയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന അതാ ദൈവം തന്നിൽ തന്നോട് അറിയിച്ചത് കാര്യങ്ങൾ അവൾ നിവൃത്തിയാകും. അത് കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എന്നിൽ വന്ന് ഭവിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി താഴ്മയായിട്ട് സമർപ്പിക്കുക. അവിടെ ആ ഒരു അനുഭവമാണ്
അവളുടെ ഭാഗ്യത്തിന് ഹേതു എന്ന് ഇതൊന്നും അറിയാതെ നിൽക്കുന്ന എലിസബത്ത് അവളെ ആത്മാവിൽ അവളെ വിളിച്ചു പറയുകയാണ്. കർത്താവിന്റെ അരുളപ്പാടിനെ അപ്പാളെ വിശ്വസിച്ച നീ മഹാഭാഗ്യവതി, എന്റെ കർത്താവിന്റെ അമ്മയാണ് എന്റെ അടുത്ത് നിന്ന് നിൽക്കുന്നത്, എനിക്ക് എന്തൊരു ഭാഗ്യം എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ രണ്ട് വിധത്തിൽ, ഒരു കാര്യങ്ങൾ തന്നെ രണ്ടു വിധത്തിലുള്ള പ്രതികരണങ്ങൾ, ഒരു വിധത്തിൽ തന്നെ പ്രതികരിച്ചെങ്കിലും രണ്ടു വിധത്തിലാണ് അതിനുള്ള ദൈവികമായ അനുഭവം. അവിടെ നാം കാണുന്നു ഇതൊക്കെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ട സക്കറിയാവിന് ആ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് ദൈവികമായ പദ്ധതികളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അത് ഗ്രഹിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും കഴിയേണ്ടവൻ അത് ചെയ്യാതെ സംശയപൂർവ്വം അത് വന്നപ്പോൾ അവിടെ ഉടനടിഷ്ഠയിലേക്ക് പ്രവേശിക്കുക. നമുക്കറിയാം ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനയിൽ പാടാറുണ്ട്. നമ്മുടെ ശിവനമസ്കാരത്തിന്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ീതം എന്തെന്നറിയുന്നോൻ ദാസൻ ഓണറില്ലെങ്കിൽ നീ കഠോരം ദണ്ഡിപ്പിച്ചിടും എന്നേവം രക്ഷകനരുളി അറിവില്ലാത്തോ ലഘുദണ്ഡനമേൽക്കും ഒന്നും ചെയ്യാത്ത ഞങ്ങളെയോ ലൗകികരാമന്നവരേക്കാൾ രൂക്ഷതയോടങ്ങേൽപ്പിച്ചു നീതി.
അത് വളരെ വ്യക്തമാ. ദൈവസന്നിധിയിൽ അറിവുള്ളവനും അറിവില്ലാത്തവനും ശിക്ഷ ഒരുപോലെയല്ല. ആ ദൈവസന്നിധിയിലല്ല, ഭൂമിയിലും അങ്ങനെ തന്നെയാണ്. അറിവിലുള്ളവർക്ക് ശിക്ഷ അത് കൂടുതലാണ്, അതിന് നെഗറ്റീവായിട്ടുള്ള പ്രതികരിച്ച അല്ലെങ്കിൽ അതിനോടൊക്കെ പുറത്തിരിഞ്ഞ് നിന്നാളുടെ ശിക്ഷ വളരെ അധികമാണ്. എങ്കിൽ അറിവില്ലാത്തവരോട് കരുണയുള്ളവനായ ദൈവം വളരെ വാത്സല്യത്തോടുകൂടി ചേർത്ത് നിർത്തിയവരെ സംരക്ഷിക്കുന്ന ഒരു അനുഭവം അവിടെയുണ്ട്. നമുക്കറിയാം നമ്മുടെ നീതി വ്യവസ്ഥകളിൽ ഇത് വളരെ പ്രകടമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം ഇൻഫൻസ് ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ, അറിവില്ലാത്ത കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ അത് പരിഗണിക്കുക പോലില്ല, അത് വിട്ട കുഞ്ഞുങ്ങളാണല്ലോ എന്ന് വിചാരിക്കും. അതേസമയം അങ്ങോട്ട് അല്പം കൂടെ പ്രായമുള്ളവർ കുട്ടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ശിക്ഷകളൊന്നുമില്ല. അവരെ അഥവാ അവർ വലിയ കുറ്റമാണ് ചെയ്തെങ്കിലും അവർക്ക് ദുർഗുണ പരിഹാര പാഠശാല എന്നുള്ള സ്ഥലത്ത് അവരെ അയച്ച് അവർക്ക് ആവശ്യമായ ബുദ്ധിയും സന്തോഷവും അറിവ് ജീവിക്കാനുള്ളതായ അവസരങ്ങൾ ഉണ്ടാക്കി അവരെ അതിലേക്ക് നയിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അറിവുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ അത് ഒരുപക്ഷെ വളരെ കഠിനമായിരിക്കും. അതുകൊണ്ടാണ് വലിയ അറിഞ്ഞുകൊണ്ട് കഠിനമായ തെറ്റുകൾ ചെയ്താലും ഒരുപക്ഷെ ആ അറിവില്ലാത്തവരാണെന്ന് വരുത്തി തീർക്കാൻ അവര് മാനസികമായ പക്വതയില്ലാത്തവരാണെന്നും സുബോധമില്ലാത്തവരാണെന്നും ഒക്കെ വാദിച്ച് അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. അറിവില്ലാത്തവർക്ക് ദൈവികമായ സന്നിധിയിൽ ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുന്നെങ്കിലും നാം ബോധപൂർവം ചെയ്യുന്നതായ കുറവുകളെ തെറ്റുകളെ ഒക്കെ ദൈവത്തിന് മുൻപാകെ ഏറെ ശ്രദ്ധയോടുകൂടി അത് വീക്ഷിക്കുമെന്നുള്ളത് ഇവിടെ നമുക്ക് പ്രാധാന്യത്തോടുകൂടി വീക്ഷിക്കാം. ഇവിടെ ഈ മറിയം അതിനെ സ്വീകരിച്ചത് ഒരു അറിവില്ലാത്ത അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്റെ സ്വാഭാവികമായ സംശയങ്ങളെ ദൈവത്തിന് മുമ്പാകെ മാലാഖ മുമ്പാകെ സമർപ്പിക്കുമ്പോഴും അതിനെ വളരെ താവകാലത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കോണം അവളെ പ്രേരിപ്പിച്ച് അതിനെ പൂർണ്ണമായിട്ട് അവളെ ഏറ്റെടുക്കുകയാണ്. അതെ, തന്റെ തുറന്നുള്ളതായ ജീവിതത്തിലെ എങ്ങനെ ഭവിക്കുമെന്ന് പോലും അവൾ ചിന്തിക്കാതെ അവളെ പൂർണ്ണമായിട്ട് ദൈവികമായ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ തിരുഹിതം പോലെ എന്നിൽ വന്ന് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ രക്ഷാകരമായ ഒരു പദ്ധതിയിലെ ദൈവികമായ വാഗ്ദാനത്തിന്റെ ഒരു പൂർത്തീകരണം ഏറ്റ് എടുത്തുകൊണ്ട് അവൾ ആ പദ്ധതിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ആ പദ്ധതി? എന്താണ് ആ ദൈവികമായ അറിയപ്പാട്? നമുക്കറിയാം ഏതെന്റെ വരതീസയിൽ ദൈവികമായ സന്നിധിയിൽ നിന്ന് പൈശാചികമായ പതനത്താൽ അകപ്പെട്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തമ്പുരാൻ അന്ന് അവളെ പ്രഖ്യാപിച്ചതായ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. പിശാചെ, ഈ സ്ത്രീയാൽ ഈ പാപം ഈ ലോകത്തിലേക്ക് കടന്നെങ്കിൽ ഈ സ്ത്രീയുടെ പദ്ധതി തന്നെ നിന്റെ തല തകർത്ത് ഈ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുമെന്നുണ്ടായ ആ രക്ഷാകരമായ വാഗ്ദാനത്തിൽ ദൈവികമായ ആ അരുളപ്പാടിന്റെ ആ സ്ത്രീത്വം അവളിലേക്ക് അവൾ സ്വീകരിക്കുകയായിരുന്നു. തന്റെ രക്ഷാകരമായ ദൈവിക പദ്ധതിയിലേക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ രക്ഷാകരമായ പദ്ധതിക്കായിട്ട് തന്നെ തന്നെ ഒരുക്കിക്കൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടിനെ സ്വയം സ്വീകരിച്ചുകൊണ്ട് അവൾ ആ സ്ത്രീരത്നമായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുന്ന വലിയൊരു അനുഗ്രഹം അത് ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരുകയാണ്. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഏത് വിധത്തിലെ ആയിക്കോട്ടെ ദൈവികമായ പദ്ധതിയിലേക്ക് തന്നെ സമർപ്പിക്കുവാൻ ഒരുക്കത്തോട് വിനയത്തോട് താഴ്മയോട് വിട്ടുകൊടുക്കുമ്പോൾ ഇതാ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് അവളും അറിയാതെ തന്നെ പറയുകയാണ്. അതാണ് ദൈവികമായ പദ്ധതിയിലേക്ക് ഉൾപ്പെടുമ്പോൾ ഉള്ളതായ ദൈവികമായ അനുഗ്രഹകരമായ അനുഭവം. വളരെ ചുരുങ്ങിയ സമയമാണ് എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നമുക്കൊക്കെ ഈ പദ്ധതികളെ ഏറ്റെടുക്കേണ്ടതൊക്കെ സാധിക്കുക എന്നുള്ളതാണ് ദൈവികമായ പദ്ധതി. അത് കർത്താവ് തന്നെ നമുക്ക് ഒരുക്കിയിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ തക്കോളം സാധിക്കും. താൻ തിരക്ക് ഉള്ള ഒരു ദിവസം കബർഭൂമിയിലെ പ്രവർത്തനത്തിലിരിക്കുമ്പോൾ മാതാവും സഹോദരങ്ങളും ഒക്കെയും തന്നെ കാണുവാനായിട്ട് കടന്നു വരുന്നു എന്ന് ശിഷ്യ സമൂഹം അറിയിക്കുമ്പോൾ കർത്താവ് അവർക്ക് നൽകുന്ന ഒരു വലിയ മറുപടി എന്ന് അത് തന്നെയാണ് നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന അനുഭവം തന്നെയാണ്. കർത്താവ് മാതാവിനെയോ സഹോദരങ്ങളെ കാണുവാനുള്ള താല്പര്യത്തെക്കാൾ ഉപരി അവരെ ഓരോരുത്തരെയും ചൂണ്ടി പറയുകയാണ്, ആരാണ് എന്റെ മാതാവ്, ആരാണ് എന്റെ സഹോദരങ്ങൾ. ദൈവ ഇഷ്ടം അറിഞ്ഞ് അതിന് സ്വയം അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഓരോരുത്തരുമാണ് എന്റെ മാതാവും എന്റെ സഹോദരങ്ങളും എന്ന് പറയുകയാണ്. അത് മാതാവിനെ മറ്റൊരു തള്ളി പറയുകയല്ല, അത് മാതാവിനെ അവിടെ വളരെ ഉയർത്തി കാണിക്കാണ്. അതാണ് തന്നെത്താൻ ഉപേക്ഷിച്ച് തന്നെത്താൻ ത്യജിച്ച് ദൈവ ഇഷ്ടത്തിന് ഇതുപോലെ സമർപ്പിക്കപ്പെട്ട വേറൊരു വ്യക്തിയുമില്ല എന്റെ അമ്മയെ പോലെ. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു അനുഭവത്തിലേക്ക് വരാം. എന്റെ മാതാവാകാം, എന്റെ സഹോദരങ്ങളുടെ പദവിയിലേക്ക് കടന്നു വരാം. പക്ഷെ ഒന്ന്, ദൈവ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക. ദൈവ ഇഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കൊക്കെയും എന്റെ മാതാവിന്റെ സ്ഥാനത്തേക്ക് എന്റെ സഹോദരങ്ങളുടെ സ്ഥാനത്തേക്ക് കടന്നു വരാം എന്ന് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആ ഒരു ഉദ്ബോധനമായിരിക്കട്ടെ ഈ വിശുദ്ധ നോമ്പിന്റെ അനുഭവത്തിൽ നമുക്കൊക്കെയും ഉൾക്കൊള്ളേണ്ടതായ ഒരു വലിയ സന്ദേശം. ആ ഒരു സന്ദേശത്തിലുള്ള വളരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകട്ടെ. അങ്ങനെ ദൈവിക സാന്നിധ്യത്തെ ഉൾക്കൊള്ളുവാൻ, അതിനെ നമ്മളിലൂടെ വളർത്തുവാൻ, അതിനെ നമ്മളിലൂടെ പരിപാലിക്കുവാൻ, ദൈവികമായ അനുഭവങ്ങൾ ഉള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ നോമ്പിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട മറ്റൊരു ചെറിയൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. പരിശുദ്ധമായ ഈ ദിവസത്തിന്റെ സന്തോഷങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളിൽ ഈ നക്ഷത്ര വിളക്കുകൾ തൂക്കാറുണ്ട്. അവിടെ നക്ഷത്ര വിളക്കുകൾ തൂക്കുമ്പോൾ എന്താണ് നാം അർത്ഥമാക്കേണ്ടത്? അത്രയത്രയും എളിയ ഭവനത്തിന്റെ മുകളിലാണ് ആ നക്ഷത്രം വന്ന് നിന്നത്. അത് അതിന് ഉദ്ദേശമുണ്ടായിരുന്നു. ഇതാ ഇവിടെയാണ് ക്രിസ്തു വന്ന് പറഞ്ഞത്. ഇവിടെ ക്രിസ്തുവിന്റെ അവതാരം സാധ്യമായിരിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും ആ നക്ഷത്ര വിളക്കുകൾ തൂക്കുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകേണ്ടത് എന്റെ ഭവനത്തിൽ ക്രിസ്തുവിന്റെ തിരുവവതാരം വന്നു പറഞ്ഞു, എന്റെ ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഉള്ള സന്ദേശം കൊടുക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളുവാൻ, അതിനെ അവിടെ പ്രദർശിപ്പിക്കുവാൻ, അതിലൂടെ നമ്മളെ ആകർഷരാക്കുവാൻ തക്കോളണം, മറ്റുള്ളവരെ ആകർഷരാക്കുവാൻ തക്കോളണം. നമുക്കൊക്കെ സാധ്യമാകുന്നെങ്കിൽ മാത്രമേ ഈ ദിവ്യമായ സ്മരണകൾ കൂടുതൽ അർത്ഥവത്താകുകയുള്ളൂ. ആ ഒരു അനുഭവത്തിൽ വളരുവാൻ ദൈവാത്മാവ് നമ്മെ നയിക്കട്ടെ. ദൈവത്തിന്റെ പദ്ധതികൾ ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ ശ്രൂബോറോ പ്രേയറിലേക്ക് എന്നെ ക്ഷണിച്ച രാജേഷത്തിനോടും വിശ്രമിച്ച നിങ്ങൾ ഏവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരായ വൈദിക സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, ഇന്നത്തെ പ്രഭാതം അന്യമാകുവാൻ തക്കവണ്ണം നമ്മുടെ മധ്യത്തിലേക്ക് ദൈവനിയോഗപ്രകാരം കടന്നു വന്ന് പ്രധാന സന്ദേശം അറിയിച്ച പ്രിയപ്പെട്ട ബിനുവച്ചനിലൂടെ ശ്രദ്ധേയമായ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേൾക്കുന്നതാണെങ്കിലും വീണ്ടും അച്ഛൻ ആവർത്തിച്ച് പറയുവാൻ ഉദ്ദേശിച്ച ചിന്തകൾ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ നാല് സുവിശേഷങ്ങളിലും പുതിയ നിയമത്തിൽ മുഴുവനും കൂടെ നോക്കിയാൽ വിശുദ്ധനായ ലൂക്കോസിന്റെ ഒന്നാം അധ്യായം 80 വാക്യങ്ങളുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഒരു അധ്യായമാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അധ്യായവും ഇത് തന്നെയാണ്, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1. ഈ 80 വാക്യങ്ങളിലൂടെ വൈദ്യനായ ലൂക്കോസ് പറയുവാൻ ഉദ്ദേശിച്ചത് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് ജനിക്കപ്പെടുവാൻ ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ട നിയോഗങ്ങളെയും വ്യക്തികളെയും പ്രധാന സ്ഥലങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിവരണമാണ്. അതുകൊണ്ടാണ് പൂതോസീത്തോ ഞായറും കഴിഞ്ഞാൽ തുടർന്നുള്ള ഓരോ ആഴ്ചയും വായിക്കുന്നത് ഒരേ അധ്യായത്തിലെ വാക്യങ്ങൾ തന്നെയാണ്. ഈ വാക്യങ്ങൾ മുന്നോട്ട് വായിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താനുള്ള ഒട്ടേറെ അവസരങ്ങൾ പലപ്പോഴും ഇതിലൂടെ ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് സഖറിയാ പുരോഹിതന്റെ ജീവിതക്രമം, ഗബ്രിയേൽ മാലാഖയുടെ ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുന്ന ദൗത്യം, അതിനെ തുടർന്ന് എലിസബത്തും മറിയം തമ്മിൽ സന്ദർശിക്കുന്ന പരസ്പരം സന്ദർശനം നടത്തുന്ന ഒരു നിയോഗം, കന്യക മറിയാമിന്റെ മധ്യത്തിലേക്ക് ഗബ്രിയേൽ മാലാഖ വരുന്ന നിയോഗം, തുടർന്ന് യോഹന്നാന്റെ ജനനം, ജോസഫിന്റെ വെളിപ്പെടുത്തൽ, ഇങ്ങനെ ഓരോ ആഴ്ചകളിലും മുന്നോട്ട് പോകുമ്പോൾ ദൈവനിയോഗങ്ങളുടെ ഒരു പരമ്പരയെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഓരോ വർഷവും ഇതേ ക്രമത്തിൽ തന്നെ ഈ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമെങ്കിലും നമ്മൾ ആത്യന്തികമായി നോക്കുന്നത് ഒരു സെലിബ്രേറ്റീവ് മോഡിൽ ഈ ക്രിസ്മസിനെ കാണുവാനാണ്. പ്രത്യേകിച്ച് ബിസിനസ് സംരംഭങ്ങളെല്ലാം ഒരു ഒക്ടോബർ മാസം കഴിഞ്ഞാൽ തന്നെ ഒരുപാട് എല്ലാ കടകളും കമ്പോളങ്ങളും ക്രിസ്മസിന് നമ്മൾ വാങ്ങിക്കൂട്ടാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും ഇമ്പം നൽകുന്ന പല കാര്യങ്ങളും അവർ ക്രമീകരിക്കും. നമ്മളത് വാങ്ങിക്കൊണ്ട് പോരും. അതിന്റെ മധ്യത്തിലാണ് സഭ പരമ്പരാഗതമായി നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി ഒരുക്കുവാൻ നിശ്ചയമായും ഒരു നോമ്പുകാലം അനിവാര്യമാണ്, ഒരു ജീവിത വിശുദ്ധി അനിവാര്യമാണ്, ഒരു ശുദ്ധീകരണ പ്രക്രിയ അനിവാര്യമാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അഡ്വന്റ് സീസൺ അല്ലെങ്കിൽ 25 നോമ്പിലേക്ക് ഇന്ന് മുതൽ പ്രവേശിക്കുമ്പോൾ അതിൽ കൃത്യമായി നമ്മൾ പങ്കുചേരണമെന്ന് സഭ നമ്മളോട് ഒരു നിയോഗമായി കൽപ്പിക്കാറുള്ളത്. രോഗാവസ്ഥയിൽ ചികിത്സയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർ ഉപദേശിക്കുന്ന ഏത് ഭക്ഷണക്രമത്തിലും നമ്മൾ പെട്ടെന്ന് ഇടപെടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം മനുഷ്യന്റെ ജീവനെ കുറിച്ചുള്ള അചഞ്ചലമായ ചിന്ത ഓരോ മനുഷ്യന്റെയും മനസ്സിനെ ഭരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു നോമ്പുകാല ഭക്ഷണക്രമം നമുക്ക് അനിവാര്യമാണെന്ന് സഭ പഠിപ്പിക്കുമ്പോൾ പൂർവികർ അത് അക്ഷരം പ്രതി ഭക്തിയോടെ കരുതിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അത്രയും അതിനെ പരിപൂർണമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയെ നമ്മൾ നിർബന്ധത്തോടുകൂടി ഇതിൽ പരിശീലിപ്പിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു മുതിർന്ന തലമുറ നമ്മൾ തന്നെയാണ്. പണ്ട് നമ്മൾ ചെറുപ്പക്കാരായിരുന്നപ്പോൾ മാതാപിതാക്കൾ കർക്കശമായ നിലപാടിലൂടെ നോമ്പുകാലം പരിശീലിപ്പിച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ അതിലൂടെ കാതാക്കിപ്പെട്ട് അതിന്റെ വിശുദ്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ നമ്മുടെ തലമുറയെ അവരുടെ ബുദ്ധിക്കും അവർക്ക് ആവശ്യമായ പ്രോട്ടീൻ കണ്ടന്റും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും ഒക്കെ എത്ര കാലറി വേണമെന്നുള്ള ശാസ്ത്രീയ ചിന്തകൾ മനസ്സിലിരിക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് അമ്മ പട്ടിണി കിടക്കുകയാണ്, കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് അപ്പൻ വിശന്നിരുന്ന് നോമ്പുകാലം നോക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ഈ അച്ഛൻ പറഞ്ഞ ഈ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം അതുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുവാനുള്ള ഒരു അവസരം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ ചിന്തകളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും ഒടുവിൽ അച്ഛനൊരു കാര്യം കൂടി പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഒരു നക്ഷത്ര വിളക്ക് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഭവനത്തിൽ തൂക്കുക എന്ന് പറഞ്ഞാൽ വി ആർ ക്ലെയിമിംഗ് ദാറ്റ് ദിസ് ഇസ് ബേത്ലഹേം. ക്രിസ്തു ജനിച്ചത് എന്റെ ഭവനത്തിലാണെന്ന് ലോകത്തെ അറിയിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു നക്ഷത്ര വിളക്ക് പള്ളിയിലോ അല്ലെങ്കിൽ ഭവനത്തിന്റെ മുമ്പിലോ ഒക്കെ തൂക്കുന്നത്. പക്ഷേ അമേരിക്കയിലെ വീടുകളിലേക്ക് കയറി ചെന്നാൽ നമുക്ക് നക്ഷത്ര വിളക്ക് കാണാൻ വളരെ പ്രയാസമാണ്. എല്ലാ വീട്ടിലും ഉള്ളത് ക്രിസ്മസ് ട്രീ ഉണ്ട്, ക്രിസ്മസ് കേക്ക് ഉണ്ട്, ക്രിബ് ഉണ്ട്, ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നതൊക്കെ കാണാം. പക്ഷേ ക്രിസ്തു ഇവിടെ ജനിച്ചു എന്ന് പറയാനുള്ള ഒരു സങ്കോചം ഉള്ളതുകൊണ്ടാണോ, അതോ അമേരിക്കയുടെ കൾച്ചറിന് ചേരാത്ത ഒരു കാര്യമായതുകൊണ്ടാണോ നമ്മുടെ ഭവനങ്ങളിലൊന്നും വളരെ വിരളമായിട്ടാണ് ക്രിസ്മസ് സ്റ്റാർ അല്ലെങ്കിൽ ക്രിസ്മസ് സ്റ്റാർ എന്ന ഒരു കൺസെപ്റ്റിനെ നാട്ടിൽ ചെന്നാൽ, നാട്ടിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, ഞാൻ അതിനെ കുറിച്ച് ഗൂഗിൾ പരിശോധന നടത്തിയപ്പോൾ കാണുന്ന മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ സ്റ്റാർ തൂക്കുന്നത് ഒരു വലിയ സന്തോഷത്തിന്റെയും കൂടെ ഒരു സിംബലായിട്ടാണ്. നമ്മൾ ഇന്ന് എല്ലാ വീട്ടിലും, ഇപ്പൊ തന്നെ ഞാൻ സന്ദർശിച്ച വീടുകൾ, ഈ അടുത്ത സമയത്ത് പോയ വീടുകളിലെല്ലാം ക്രിസ്മസ് ട്രീ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ചുവട്ടിൽ ഒരു ക്രിസ്മസ് ഫാദറിനെ വെച്ചു. ഗിഫ്റ്റുകൾക്ക് വേണ്ടി ചില ബോക്സുകളൊക്കെ നമ്മളെ അതിനകത്തൊന്നും ഇല്ലെങ്കിൽ തന്നെയും വളരെ വർണ്ണാഭമായ കവർ കൊണ്ട് പൊതിഞ്ഞു വെച്ചു. അത് അതിന് കൊടുത്തിരിക്കുന്ന ചരിത്രകാരന്മാരുടെ ചിന്ത, ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു ട്രീയെ ക്രിസ്മസ് ട്രീ ആയിട്ട് ഒരുക്കുന്നതാണ് യഥാർത്ഥത്തിലെ ക്രിസ്മസ് ട്രീ. നമ്മളിന്ന് ചൈനയിൽ ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിവെച്ച് ഓരോ വർഷവും അത് ഉപയോഗിക്കുന്നു. അതിനകത്ത് ഓരോ വർഷവും പ്രത്യേകമായ കളർ കൊണ്ട് അതിന്റെ ഓർണമെന്റ്സ് എല്ലാം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ മനസ്സിനെയും കണ്ണിനെയും വരുന്നവരെയും ഒക്കെ സന്തോഷിപ്പിക്കാനായിട്ട് ഇടപെടുമ്പോൾ അതിലും ആശയ സമ്പൂർണമായ കാര്യമാണ് ഒരു നക്ഷത്ര വിളക്ക് ഭവനത്തിന്റെ ഉള്ളിലോ പുറത്തോ തൂക്കുക എന്നുള്ളത്. എല്ലാവരും കൂടെ ചെന്ന് സ്റ്റാർ വാങ്ങിക്കണമെന്ന് അർത്ഥത്തിലല്ല. ഇതിന്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഒരു ഉപദേശ രൂപേണ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒന്നാം അധ്യായത്തിലെ 80 വാക്യംകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വർഷം തോറും എഴുതി ചേർക്കുവാനായിട്ട് സഭ ആവശ്യപ്പെടുന്നത് രക്ഷാകരമായ പദ്ധതിയിൽ ആരൊക്കെ ചേർക്കപ്പെട്ടുവോ അതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കിലേക്ക് ലോകത്തെ ഒരുക്കുവാനുള്ള രക്ഷാകരമായ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ട് എന്ന് ഉണ്ടാകണം എന്നുള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കുവാനും നമുക്ക് നൽകപ്പെടുവാനും അത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുവാനുമാണ് ഈ നോമ്പുകാലം. അതല്ലാതെ ആരാധനാ വർഷത്തിലെ ആദ്യത്തെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതൊരു നിർബന്ധ പരിപാടിയായിട്ട് മനസ്സില്ലാ മനസ്സോടെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ നമ്മൾ യോഹന്നാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയ ഒരു ആഗമന ദൂതൻ, ഒരു ഹെറാൾഡ് ആയതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിലേക്കുള്ള ഒരു ആഗമന ദൂതരായി നമ്മൾ മാറ്റപ്പെടുവാൻ, പ്രത്യേകിച്ച് കന്യക മറിയാമിന്റെ ജീവിതത്തിലെ പ്രത്യേകമായ, പ്രത്യേകിച്ച് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നൊരു വാക്യത്തിൽ നിന്നാണ് അച്ഛൻ തുടക്കം കുറിച്ചത്. ബിനുവേസിന്റെ ആത്മാർത്ഥമായ സന്ദേശത്തിന് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. വലിയവനായ ദൈവം ഈ നോമ്പുകാലത്തിന്റെ 25 ദിവസവും എല്ലാവർക്കും ആരോഗ്യത്തോടെ കൃപയോടെ നോമ്പിന്റെ അനുഭവത്തിൽ ചേരുവാനിടയാകട്ടെ. അതിലൂടെ നമ്മുടെ കുടുംബങ്ങളും ഇടവകകളും നമ്മൾ ഉൾപ്പെടുന്ന ദേശങ്ങളും ഒക്കെ നന്മയാൽ, സമാധാനത്താൽ, ആരോഗ്യത്തിന്റെ കൃപയാൽ ഉചിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
ഇപ്പോഴെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് അലീന, അനിത ജോസഫ്, നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, അനില, ജോൺസൺ, ടോബി, മറിയ, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, ജിമ്മി, ആലിസ് ജോസഫ്, കൊച്ചുമോൾ, ജോയൽ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ പേരുകളും നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഓർക്കുന്ന വൈദികരെ ദൈവഭാഗം ഓർത്ത് പ്രാർത്ഥിക്കാം.
ആന്റി ഇപ്പോൾ പറഞ്ഞൊരു ഏലിയമ്മ എന്ന പേരുകൂടി ഓർക്കുന്നു പറഞ്ഞായിരുന്നു.
എന്തോ
ആന്റി ഇപ്പോൾ പറഞ്ഞായിരുന്നു ഏലിയമ്മ എന്ന പേരുകൂടി ഓർക്കണം പറഞ്ഞായിരുന്നു.
ഏലിയമ്മ, ഓക്കെ, ഏലിയമ്മയുടെ പേര് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കം. ദയവായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങൾ കഴിവുള്ളവരും ഈ പേരുകൾ നിങ്ങൾ അന്ന് എഴുതിയെടുത്ത് നിങ്ങൾ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇവരുടെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ പലരും പ്രാർത്ഥിക്കുമ്പോൾ ലഭ്യമാകുന്ന സൗഖ്യവും സന്തോഷവും തീർച്ചയായിട്ടും അത് വളരെ വലുതാണ്. അതിന് നിസ്സാരമായിട്ട് കരുതരുത്. ഇവിടെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ഓർമ്മയിൽ നൽകാനോടാണ് ഈ പേരുകളൊക്കെ നൽകുന്നത്. ദയവായിട്ട് നിങ്ങൾ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് നമ്മുടെ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. അതുപോലെ ഒരു സണ്ണി, ഒരു സണ്ണിയെ ഓർത്തും പ്രാർത്ഥിക്കാം. ബിജോയി അച്ഛനെ പ്രാർത്ഥനയ്ക്ക് നിർത്തുന്നതാണ്. ഹലോ അച്ഛ.
അച്ഛന്റെ ഫോൺ മ്യൂട്ടാണോ ബിജോയി അച്ഛൻ? അത് മ്യൂട്ടായിരിക്കും. ഹലോ കേക്കാം അച്ഛൻ? ആ കേക്കാം അച്ഛൻ, ഇപ്പൊ കേൾക്കാം. പ്രാർത്ഥിച്ചു.
സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവെ, നല്ലൊരു ഉറക്കം ഞങ്ങൾക്ക് നൽകി പുതിയ പ്രകാശം കാണുവാൻ ഞങ്ങളെ സഹായിച്ചതെന്നാണ് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആപത്തുകളിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഓരോ ദിവസവും അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ ഞങ്ങളെ നീ വഴി നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഗതിയാക്കണമേ. പ്രത്യേകമായിട്ട് അങ്ങയുടെ വരവേൽപ്പിന് ഒരുങ്ങുമ്പോൾ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ ശോധന ചെയ്ത് വെടിപ്പാക്കി അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വചനം നിറവേരുവാനും അങ്ങയുടെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഈ ലോകത്തിലെ മായാമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെ അങ്ങയെ രുചിച്ചറിഞ്ഞുകൊണ്ട് ശാന്തതയോടെ ജീവിക്കുവാനും പ്രത്യേകമായിട്ട് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അഹങ്കാരത്തിലോ നിഗളത്തിലോ ഒന്നും ജീവിക്കാതെ താഴ്മയോടെ അങ്ങേ പോലെ ആകുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിൽ വചനം കേട്ട എല്ലാവരെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ നീ പ്രേരിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും അങ്ങേ ഞങ്ങൾ വഴി നടത്തുന്നു. ഞങ്ങളെ വഴി നടത്തുമ്പോൾ അങ്ങേ മറക്കാതെ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പഠിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, പ്രത്യേകമായിട്ട് ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന മകളെ അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഇനി നടക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളിൽ അവിടുത്തെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. വേർപാടിലും ദുഃഖത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ. അവർക്ക് നീ ധൈര്യം പകർന്നു കൊടുക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ വിശുദ്ധ ദിവസങ്ങളിലൊക്കെയും വിശുദ്ധിയോടെ ജീവിക്കുവാനും പ്രത്യേകിച്ച് ക്ഷമിക്കേണ്ടിയവരെ ക്ഷമിക്കുവാനും സഹായിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെ സഹായിക്കുവാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയും എല്ലാ പിതാക്കന്മാരെയും അവരുടെ കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. പരിശുദ്ധ സഭയിൽ ശാന്തിയും സമാധാനവും വാഴുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും ക്രൈസ്തവ ജനങ്ങളെയും അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ നീ ബലപ്പെടുത്തണമേ. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ ദൈവമേ, അങ്ങയുടെ പ്രകാശം മറ്റുള്ളവരിൽ പകർന്നു കൊടുക്കുവാൻ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ അവിടുത്തെ സ്നേഹവും സന്തോഷവും സമാധാനവും അനേകർക്ക് ഞങ്ങൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിലും ഞങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ പ്രതിനിധിയായി മറ്റുള്ളവർക്ക് അങ്ങയുടെ സ്നേഹവും സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ നീ സംഗതിയാക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവരുടെ കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് പേരുകൾ വായിച്ച രോഗത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നീ സന്ദർശിക്കണമേ. അങ്ങയുടെ കരങ്ങൾ നീട്ടി അവർക്ക് സൗഖ്യം നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല, എല്ലാം അവിടുത്തെ ദാനമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. അവരെ സഹായിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പ്രതീക്ഷയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും എന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ.
ബാലക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനയിൽ സമ്മേളിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ സഭയുടെ മേലും പരിശുദ്ധ ഭാവാതിരിമേനിയും മേലധ്യക്ഷന്മാരുടെയും വൈദികരുടെ മേലും വിശ്വാസികളായ എല്ലാ പ്രിയപ്പെട്ട സമൂഹത്തിന്റെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ഈ ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബിനു അച്ഛന് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നിർവഹിച്ചു, അച്ഛനുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, എച്ച് വി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നോമ്പ് ആശംസിക്കുന്നു. ഞാൻ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ, ഐസക്കച്ചനും ബിനോച്ചനൊക്കെ ഓർപ്പിച്ചതുപോലെ, ദയവായിട്ട് എല്ലാവരും നോമ്പ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ കൂടി വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്മയിൽ വളരാൻ ഐസക്കച്ചനത് പ്രത്യേകം എടുത്ത് പറയുകയുണ്ടായി. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോട് നോമ്പ് അനുഷ്ഠിക്കുവാനും സഭാജീവിതവും കുടുംബജീവിതവും വ്യക്തിജീവിതവും ഒക്കെ ധന്യമായി തീരാൻ നിങ്ങളതിനെ വളരെ പ്രാധാന്യത്തോടെ അത് ഏറ്റെടുക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ വസിക്കത്തക്കവണ്ണം മുഖാന്തരമാകട്ടെ നമ്മുടെ ഓരോ നോമ്പുകളും ഉപവാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. അതുകൊണ്ട് അതോടൊപ്പം തന്നെ വീട്ടിനർപ്പിക്കുന്ന ആ കുടുംബത്തെ, ആ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ട ആ മകളുടെ കുടുംബത്തെ ദൈവസന്നിധിയിൽ പ്രത്യേകം ഓർക്കണം. വളരെ വേദനയിൽ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. വാക്കുകൾ കൊണ്ട് നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവരെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലെ കുടുംബത്തെയും പ്രത്യേകിച്ച് ആ മകളെയും ഓർക്കണം എന്ന് വിനയപൂർവ്വം ഓർപ്പിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.